ഓം ശാന്തി. 17/10/2023 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, നിങ്ങൾ ആത്മാക്കൾക്ക് അവരവരുടേതായ രഥമുണ്ട്. ഞാൻ നിരാകാരനാണ്. എനിക്കും കൽപ്പത്തിൽ ഒരേ ഒരു പ്രാവശ്യം രഥം വേണം. ഞാൻ ബ്രഹ്മാവിന്റെ അനുഭവിയായ വൃദ്ധരഥത്തെ കടമെടുക്കുന്നു. ചോദ്യം: ഏത് നിശ്ചയത്തിന്റെ ആധാരത്തിലാണ് ശരീരബോധം മറക്കുക അതിസഹജമാകുന്നത്? ഉത്തരം: നിങ്ങൾ കുട്ടികൾ നിശ്ചയത്തോടെ പറയണം, ബാബ, ഞങ്ങൾ അങ്ങയുടേതായി മാറി. ബാബയുടേതായി മാറുക അർത്ഥം ശരീരബോധത്തെ മറക്കുക. എങ്ങനെയാണോ ശിവബാബ ഈ രഥത്തിലേക്ക് വരുന്നത്, പോകുന്നത്, അതേപോലെ നിങ്ങൾ കുട്ടികളും അഭ്യാസം ചെയ്യൂ ഈ രഥത്തിലേക്ക് വരാനും പോകാനും. അശരീരിയായി മാറാനുള്ള അഭ്യാസം ചെയ്യൂ. ഇതിൽ പ്രയാസത്തിന്റെ അനുഭവം ഉണ്ടാകരുത്. സ്വയം അശരീരി ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ഗീതം: ഓം നമ ശിവായ. ഓം ശാന്തി. ശിവബാബ കുട്ടികൾക്ക് ഈ ബ്രഹ്മാവിന്റെ രഥത്തിലൂടെ മനസ്സിലാക്കി തരികയാണ്. കാരണം ബാബ കുട്ടികളോട് തന്നെയാണ് പറയുന്നത്, എനിക്ക് എന്റേതായ രഥമില്ല, എനിക്ക് രഥം തീർച്ചയായും വേണം. നിങ്ങൾ ഓരോ ആത്മാവിനും അവരവരുടേതായ രഥം ഉണ്ടല്ലോ. ബ്രഹ്മ, വിഷ്ണു, ശങ്കർ ഇവരും സൂക്ഷ്മ ശരീരധാരിയല്ലേ? ഈ ലക്ഷ്മി നാരായണനും അതുപോലെ എല്ലാ ആത്മാക്കൾക്കും ശരീരമാകുന്ന രഥം തീർച്ചയായും ഉണ്ട്. ഇതിനെ അശ്വം എന്നും പറയും. മനുഷ്യരല്ലേ? മനുഷ്യർക്കാണ് ഈ കാര്യം മനസ്സിലാക്കി തരുന്നത്. മൃഗങ്ങളുടെ കാര്യം മൃഗങ്ങൾക്കേ അറിയൂ. ഇവിടെ മനുഷ്യ സൃഷ്ടിയാണ്. ബാബയും മനുഷ്യർക്കാണ് മനസ്സിലാക്കി തരുന്നത്. മനുഷ്യാത്മാക്കൾക്ക് ഇരുത്തി മനസ്സിലാക്കി തരുന്നു. നേരെ ചോദിക്കുകയാണ്, നിങ്ങൾ ഓരോരുത്തർക്കും തന്റേതായ ശരീരമില്ലേ? ഓരോ ആത്മാവും ശരീരം എടുക്കുന്നു, ഉപേക്ഷിക്കുന്നു. മനുഷ്യർ പറയാറുണ്ട് ആത്മാവിന് 84 ലക്ഷം ജന്മങ്ങളുണ്ടെന്ന്. ഇത് വ്യത്യസ്തമാണ്. നിങ്ങൾ കേവലം 84 ജന്മങ്ങളാണ് എടുത്തത്. അപ്പോഴേക്കും തന്നെ ക്ഷീണിതരായി. എത്ര പ്രയാസപ്പെട്ടു. 84 ലക്ഷം ജന്മത്തിന്റെ കാര്യമേയില്ല. ബാബ മനസ്സിലാക്കി തരികയാണ്, നിങ്ങൾ ആത്മാക്കൾക്ക് നിങ്ങളുടേതായ രഥമാണുള്ളത്. എനിക്കും രഥം വേണം. ഞാൻ നിങ്ങളുടെ പരിധിയില്ലാത്ത അച്ഛനാണ്. പാടാറില്ലേ പതീത പാവനൻ ജ്ഞാനസാഗരൻ? നിങ്ങൾക്ക് വേറെ ആരെയും പതീത പാവനൻ എന്ന് പറയാൻ പറ്റില്ല. ലക്ഷ്മി നാരായണനെ പോലും പറയാൻ പറ്റില്ല. പതീത സൃഷ്ടിയെ പാവനമാക്കി മാറ്റുന്നത്, അതായത് പാവന സൃഷ്ടിയുടെ രചയിതാവ്, ഇത് പരമപിത പരമാത്മാവിനല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. സുപ്രീം ഫാദർ ബാബയ്ക്കറിയാം, നിങ്ങൾ നമ്പർ വാർ കല്ലുബുദ്ധിയിൽ നിന്ന് പവിഴബുദ്ധിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തുള്ള മനുഷ്യർക്ക് ഇതറിയില്ല. ബാബ മനസ്സിലാക്കി തരികയാണ്, എനിക്ക് തീർച്ചയായും രഥം വേണം. എനിക്ക് പതീത പാവനന് തീർച്ചയായും പതീത ലോകത്തിലേക്ക് വരേണ്ടതുണ്ട്. പ്ലേഗ് രോഗമാണെങ്കിലും ഡോക്ടർക്ക് രോഗികളുടെ അടുക്കലേക്ക് തീർച്ചയായും വരണം. ബാബ പറയുന്നു, നിങ്ങളിൽ 5 വികാരങ്ങളുടെ രോഗം 2500 വർഷത്തിന്റേത് ഉണ്ട്. മനുഷ്യർ ദുഃഖം തരുന്നവരാണ്. ഈ 5 വികാരങ്ങളിലൂടെ നിങ്ങൾ വളരെയധികം പതീതമായി മാറിയിരിക്കുന്നു. ബാബ മനസ്സിലാക്കി തരികയാണ്, എനിക്ക് പതീതമായ ലോകത്തിലേക്ക് വരണം. പതീതരെയാണ് ഭ്രഷ്ടാചാരികളെന്ന് പറയുന്നത്. പാവനമായവരെ ശ്രേഷ്ഠാചാരികളെന്ന് പറയും. നിങ്ങളുടെ ഭാരതം പാവന ശ്രേഷ്ഠാചാരികളുടേതായിരുന്നു, ലക്ഷ്മി നാരായണന്റേതായിരുന്നു. ആരുടെ മഹിമയാണോ പാടുന്നത്, സർവഗുണസമ്പന്നൻ തുടങ്ങി, അവരെല്ലാം സുഖികളായിരുന്നു. ഇത് ഇന്നലത്തെ കാര്യമാണ്. ബാബ പറയുകയാണ്, ഞാൻ വരുന്നു. എങ്ങനെ വരുന്നു? ആരുടെ ശരീരത്തിലേക്കാണ് വരുന്നത്? ആദ്യം എനിക്ക് പ്രജാപിതാവ് വേണം. സൂക്ഷ്മവതനവാസിയെ എനിക്കെങ്ങനെ ഇവിടേക്ക് കൊണ്ടുവരാൻ സാധിക്കും? അവർ ഫരിഷ്തയല്ലേ? അവരെ പതീതമായ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നത് കുറ്റമാണ്. ചോദിക്കും, ഞാൻ എന്ത് കുറ്റമാണ് ചെയ്തത് എന്ന്. ബാബ രസകരമായ കാര്യങ്ങൾ മനസ്സിലാക്കി തരികയാണ്. മനസ്സിലാക്കുന്നത് അവരാണ്. ആരാണോ ബാബയുടേതാകുന്നത്, അവർ ഇടയ്ക്കിടയ്ക്ക് ബാബയെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കും. ബാബ പറയുകയാണ്, ഞാൻ വരുന്നത് ഭൂമിയിൽ പാപം വർദ്ധിക്കുമ്പോഴാണ്. കലിയുഗത്തിലെ മനുഷ്യർ എത്ര പാപങ്ങൾ ചെയ്യുന്നു? ബാബ ചോദിക്കുകയാണ്, പറയൂ, ഞാൻ ഏത് ശരീരത്തിലേക്കാണ് വരിക? എനിക്ക് വേണ്ടതും തീർച്ചയായും വൃദ്ധനായ അനുഭവി രഥമാണ്. ഞാൻ ആരുടെ ശരീരമാണോ എടുത്തത്? അവർക്ക് ഒരുപാട് ഗുരുവുണ്ടായിരുന്നു, ശാസ്ത്രങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു, എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ, വളരെയധികം പഠിച്ചിട്ടുണ്ടായിരുന്നു. അർജുനന്റെ കാര്യമല്ല, എനിക്ക് അർജുനന്റെയോ കൃഷ്ണന്റെയോ രഥം വേണ്ട. എനിക്ക് വേണ്ടത് ബ്രഹ്മാവിന്റെ രഥമാണ്. അതാണ് പ്രജാപിത. കൃഷ്ണനെ ഒരിക്കലും പ്രജാപിത എന്ന് പറയില്ല. ബാബയ്ക്ക് ബ്രഹ്മാവിന്റെ രഥം വേണം. ഇതിലൂടെയാണ് ബ്രാഹ്മണരാകുന്ന പ്രജകൾ രചിക്കപ്പെടുന്നത്. ബ്രാഹ്മണന്റേത് സർവോത്തമ കുലമാണ്. വിരാട രൂപം കാണിക്കുന്നില്ലേ? ദേവത, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ ഇവരെല്ലാമുണ്ട്. ബാക്കി ബ്രാഹ്മണർ എവിടെ പോയി? ഇതാർക്കും അറിയില്ല. ഉയർന്നതിലും ഉയർന്നത് ബ്രാഹ്മണരാണ്. ബ്രാഹ്മണർക്കാണ് കുടുംബ. അപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുക ഇത് ബ്രാഹ്മണനാണെന്ന്. സത്യമായ കുടുംബ നിങ്ങൾക്കാണ്. നിങ്ങൾ രാജഋഷിയാണ്, വളരെ ഉയർന്നവരാണ്. ഋഷി എന്ന് അവരെയാണ് പറയുക. ആരാണോ പവിത്രമായിരിക്കുന്നത്, നിങ്ങളാണ് രാജഋഷി. രാജയോഗി രാജപദവിക്ക് വേണ്ടി തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ മുക്തിക്ക് വേണ്ടി ഹഠയോഗത്തിന്റെ തപസ് ചെയ്യുന്നു. നിങ്ങൾ ജീവൻമുക്തി രാജപദവിക്ക് വേണ്ടി രാജയോഗത്തിന്റെ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പേരാണ് ശിവശക്തി. നിങ്ങൾ വീണ്ടും ഭാരതത്തിൽ ജന്മമെടുക്കുന്നു. ജന്മമെടുത്തതല്ലേ? ചിലർ ജന്മം എടുത്തിട്ടുണ്ട്, പക്ഷെ മനസ്സിലാക്കുന്നില്ല, ഞങ്ങൾ ശിവബാബയുടേതായി മാറി ബാബയുടെ അടുക്കൽ ജന്മം എടുത്തവരാണ് എന്ന്. ഇങ്ങനെ മനസ്സിലാക്കണം എങ്കിൽ ശരീരബോധം പൂർണമായും ഇല്ലാതാക്കണം. എങ്ങനെയാണോ ശിവബാബ നിരാകാരൻ ഈ രഥത്തിൽ വരുന്നത്, അതുപോലെ നിങ്ങളും സ്വയം നിരാകാരനായ ആത്മാവാണെന്ന് മനസ്സിലാക്കണം. ബാബ പറയുകയാണ്, കുട്ടികളെ, എന്നെ മാത്രം ഓർമ്മിക്കൂ, ഇപ്പോൾ തിരിച്ചു പോകണം. നിങ്ങൾ ആദ്യം അശരീരിയായിരുന്നു, പിന്നീട് ദേവീ ദേവതാ കുലത്തിൽ ജന്മമെടുത്തു, പിന്നീട് ക്ഷത്രിയനായി മാറി, പിന്നീട് വൈശ്യനായി, പിന്നീട് ശൂദ്രനായി. ഇപ്പോൾ വീണ്ടും നിങ്ങൾ അശരീരിയായി മാറൂ. നിങ്ങൾ എന്നെ തന്നെയാണ് നിരാകാരനെന്ന് പറയുന്നത്. ബാബ, ഞങ്ങൾ അങ്ങയുടേതായി മാറി. ഞങ്ങൾക്ക് തിരിച്ചു പോകണം. ദേഹത്തെ കൊണ്ടുപോകാൻ പറ്റില്ല. അല്ലയോ ആത്മാക്കളെ, ഇപ്പോൾ അച്ഛനായ എന്നെയും മധുരമായ വീടിനെയും ഓർമ്മിക്കൂ. മനുഷ്യർ വിദേശത്തു നിന്ന് തിരിച്ചു വരുമ്പോൾ പറയും തന്റെ മധുര വീടായ ഭാരതത്തിലേക്ക് പോവുകയാണെന്ന്. എവിടെ ജന്മമെടുത്തോ അവിടേക്ക് തന്നെ തിരിക്കണം. മനുഷ്യൻ മരിച്ചാൽ എവിടെ ജന്മമെടുത്തുവോ അവിടേക്ക് ശരീരത്തെ കൊണ്ടുപോകുന്നു. ഭാരതത്തിന്റെ മണ്ണുകൊണ്ടുണ്ടാക്കിയത് അതേ ഭാരത മണ്ണിൽ തന്നെ ഉപേക്ഷിക്കണം എന്ന് മനസ്സിലാക്കുന്നു. ബാബ പറയുകയാണ്, എന്റെ ജന്മവും ഭാരതത്തിലാണ്. ശിവജയന്തിയും ആഘോഷിക്കുന്നുണ്ടല്ലോ. എനിക്ക് പേര് അനവധി വച്ചിട്ടുണ്ട്. പറയാറുണ്ട്. ഹര ഹര മഹാദേവ, എല്ലാവരുടെയും ദുഃഖത്തെ ഇല്ലാതാക്കുന്നവൻ അത് ഞാനാണ്, ശങ്കർ അല്ല. ബ്രഹ്മാവ് സർവീസിൽ ഹാജരാണ്. ആരാണോ സ്ഥാപന ചെയ്യുന്നത് അവർ തന്നെ വിഷ്ണുവിന്റെ രണ്ട് രൂപത്തിൽ പാലന ചെയ്യും. എനിക്ക് പ്രജാപിത ബ്രഹ്മാവ് തീർച്ചയായും വേണം. ആദിദേവന്റെ ക്ഷേത്രമുണ്ടല്ലോ, ആദിദേവൻ ആരുടെ കുട്ടിയാണ്? ആർക്കെങ്കിലും പറയാമോ? ഈ ദിൽവാഡ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റികൾ ആയിരിക്കുന്നവർക്ക് പോലും അറിയില്ല ആദിദേവൻ ആരാണ് എന്ന്. ആദിദേവന്റെ പിതാവ് ആരായിരുന്നു? ആദിദേവൻ പ്രജാപിത ബ്രഹ്മാവാണ്. ബ്രഹ്മാവിന്റെ പിതാവ് ശിവനാണ്. ഇപ്പോൾ ആരുടെ ക്ഷേത്രമാണോ അവരുടെ കർത്തവ്യം അറിയാതെ ട്രസ്റ്റിയായി മാറുന്നു. ജഗത് പിതാവിന്റെയും ജഗദംബയുടെയും സ്മാരകമാണ് ഈ ക്ഷേത്രം. ഈ ബ്രഹ്മാവിന്റെ രഥത്തിലേക്ക് വന്ന് ജ്ഞാനം കേൾപ്പിക്കുകയാണ്. ചെറിയ മുറികളിൽ എല്ലാ കുട്ടികളും ഇരിക്കുന്നു. എല്ലാവരുടെയും ക്ഷേത്രം ഉണ്ടാക്കുന്നില്ല. മുഖ്യമായും 108 മാല. 108 സ്ത്രീ കോവിലുകൾ ഉണ്ടാക്കി വെച്ചു. 108 പേരെ പൂജിക്കുന്നു. മുഖ്യമായതാണ് ശിവബാബ, പിന്നീട് ബ്രഹ്മ സരസ്വതി ജോഡി. ശിവബാബ ലോക്കറ്റാണ്. ബാബയ്ക്ക് തന്റേതായ ശരീരമില്ല. ബ്രഹ്മ സരസ്വതിക്ക് തന്റെ ശരീരമുണ്ട്. മാല ശരീരധാരികളുടേതാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും മാലയെ പൂജിക്കുന്നു. പൂജ പൂർത്തിയാക്കി പിന്നീട് ശിവ ബാബയെ നമസ്കരിക്കും, ശിരസ് കുനിക്കും. കാരണം ബാബയാണ് ഈ എല്ലാവരെയും പതീതത്തിൽ നിന്ന് പാവനമാക്കി മാറ്റുന്നത്. അതുകൊണ്ടാണ് പൂജിക്കുന്നത്. മാല കയ്യിലെടുത്ത് രാമരാമ എന്ന് പറയുന്നു. പരമപിത പരമാത്മാവിന്റെ പേര് ആർക്കും അറിയില്ല. ശിവബാബയാണ് മുഖ്യം, പിന്നീട് പ്രജാപിത ബ്രഹ്മാവും സരസ്വതിയും മുഖ്യമാണ്. ബാക്കി ബ്രഹ്മകുമാരന്മാരും കുമാരിമാരും ആരെല്ലാം പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നുവോ അവർക്കും പേരുണ്ടാകും. മുന്നോട്ടു പോകുമ്പോൾ നിങ്ങൾ എല്ലാം കാണും. ആര് പക്കാ യോഗികളാണോ അവർക്കെ ഇവിടെ ഇരിക്കാൻ സാധിക്കൂ. ഭോഗികൾ കുറച്ച് കേൾക്കുമ്പോൾ തന്നെ മതിയാകും. ചിലർ ഓപ്പറേഷൻ കാണുമ്പോൾ തന്നെ ബോധരഹിതരാകാറുണ്ട്. അന്ന് വിഭജനത്തിൽ എത്ര പേർ മരിച്ചു? നമ്മൾ യുദ്ധം ചെയ്യാതെ രാജ്യം ഏറ്റെടുക്കും. ഇതുതന്നെയാണ് അസത്യമായ മായാലോകം. ഇപ്പോൾ സത്യമായ ബാബ നിങ്ങൾക്ക് സത്യം കേൾപ്പിക്കുകയാണ്. ബാബ പറയുന്നു, എനിക്ക് രഥം തീർച്ചയായും വേണം. ഞാൻ സാജൻ, വലിയ ആളാണ്. അതിനാൽ എനിക്ക് സജിനിയും വലിയ ആൾ തന്നെ വേണം. സരസ്വതിയും ബ്രഹ്മ മുഖവംശാവലിയാണ്. സരസ്വതി ബ്രഹ്മാവിന്റെ ജോഡിയല്ല, ബ്രഹ്മാവിന്റെ പുത്രിയാണ്. എന്തുകൊണ്ടാണ് സരസ്വതിയെ ജഗദംബ എന്ന് പറയുന്നത്? കാരണം ബ്രഹ്മാവ് പുരുഷനല്ലേ? മാതാക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സരസ്വതിയെ വച്ചിരിക്കുന്നു. ബ്രഹ്മാവിന്റെ മുഖവംശാവലി സരസ്വതി ബ്രഹ്മാവിന്റെ പുത്രിയായി മാറി. മമ്മ യുവതിയാണ്, ബ്രഹ്മാവ് വൃദ്ധനാണ്. സരസ്വതിയാകുന്ന യുവതി ബ്രഹ്മാവിന്റെ ഭാര്യയാകുന്നത് ശോഭിക്കില്ല. ഹാഫ് പാർട്ട്നർ എന്ന് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി. ബാബു പറയുന്നു, എനിക്കും ഈ ബ്രഹ്മാവിന്റെ ശരീരത്തെ കടമായിട്ടെടുക്കണം. കടം പലരും എടുക്കാറുണ്ട്. ബ്രാഹ്മണരെ കഴിപ്പിക്കാറുണ്ട്. അപ്പോൾ ആ ആത്മാക്കൾ വന്ന് ബ്രാഹ്മണന്റെ ശരീരത്തെ ആധാരമായിട്ടെടുക്കും. ആ ആത്മാവ് ഇപ്പോഴുള്ള ശരീരം ഉപേക്ഷിച്ചു വരികയാണോ? ഇതാദ്യമേ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതായത് ഡ്രാമയിൽ സാക്ഷാത്കാരത്തിന്റെ രീതി മുമ്പേ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇവിടെയും വിളിപ്പിക്കുന്നു, ആത്മാവ് ശരീരം ഉപേക്ഷിച്ചു വരികയൊന്നുമല്ല. അല്ല, ഇത് ഡ്രാമയിൽ നിശ്ചയിക്കപ്പെട്ടതാണ്. ബാബയ്ക്ക് ഈ രഥം നന്ദിഗണമാണ്. അല്ല എങ്കിൽ ശിവക്ഷേത്രത്തിൽ എന്തുകൊണ്ടാണ് കാളയെ കാണിച്ചിരിക്കുന്നത്? സൂക്ഷ്മവദനത്തിൽ ശങ്കരനോടൊപ്പം കാള എവിടെ നിന്ന് വന്നു? ബ്രഹ്മ വിഷ്ണു ശങ്കർ അവർക്കെല്ലാം ജോഡി കാണിക്കുന്നുണ്ട്. അതായത് പ്രവൃത്തി മാർഗമാണ് കാണിക്കുന്നത്. മൃഗം എവിടെ നിന്ന് വരാനാണ്? മനുഷ്യരുടെ ബുദ്ധി പ്രവർത്തിക്കുന്നില്ല, എന്ത് തോന്നുന്നുവോ അത് പറയുന്നു. ഇതിലൂടെ സമയം വ്യർത്ഥം, ഊർജം വ്യർത്ഥം. നിങ്ങൾ പറയുന്നു, ഞങ്ങൾ തന്നെയായിരുന്നു പാവന ദേവതകൾ. പിന്നീട് പുനർജന്മം എടുത്തെടുത്ത് ഞങ്ങൾ പതീത പൂജാരിയായി മാറി. താങ്കൾ തന്നെയാണ് പൂജ്യനും താങ്കൾ തന്നെയാണ് പൂജാരിയും. പൂജ്യനും പൂജാരിയും ഭഗവാനായി മാറുന്നില്ല. ഭഗവാൻ 84 ജന്മം എടുക്കുന്നില്ല. മായ മനുഷ്യരുടെ ബുദ്ധിയെ കല്ല് ബുദ്ധിയാക്കി മാറ്റി. ഞങ്ങൾ തന്നെ ആയിരുന്നു എന്നതിനർത്ഥം ആത്മാവും പരമാത്മാവും ഒന്നാണ് എന്നതല്ല. നാം തന്നെയാണ് ബ്രാഹ്മണർ, പിന്നീട് നാം തന്നെ ദേവതയായി മാറി പുനർജന്മം എടുത്തുകൊണ്ടേയിരിക്കും. എത്ര നല്ല കാര്യമാണ് മനസ്സിലാക്കി തരുന്നത്. ബാബ പറയുന്നു, ഞാൻ ആരുടെ ശരീരത്തിലേക്കാണോ പ്രവേശിക്കുന്നത് ആ ആൾക്കും ഗുരുക്കന്മാർ ഉണ്ടായിരുന്നു, ശാസ്ത്രങ്ങൾ പഠിച്ചിരുന്നു. 84 ജന്മങ്ങൾ പൂർത്തിയാക്കി ഈ ബ്രഹ്മാവിനും അറിയില്ല, ഞാൻ ഇദ്ദേഹത്തിനും നിങ്ങൾക്കും പറഞ്ഞു തരുന്നു. ബ്രഹ്മാവിനും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, സദാ ഞാൻ ഈ രഥത്തിൽ സവാരി ചെയ്യുന്നില്ല, ബ്രഹ്മ മുഖവംശാവലി ബ്രാഹ്മണർക്കാണ് പറഞ്ഞു തരുന്നത്. എനിക്കും രഥം വേണ്ടേ? നിങ്ങൾ കുട്ടികൾ എന്നെ എപ്പോൾ ഓർമ്മിക്കുന്നുവോ ഞാൻ അപ്പോൾ വരുന്നു. എനിക്കും സർവീസ് ചെയ്യണം. ശ്രീ ശ്രീ ശിവന്റെ മതത്തിലൂടെയാണ് ഭാരതം പാവനമായി മാറുന്നത്. നരകവാസികൾക്ക് ശ്രീ ശ്രീ എന്ന ടൈറ്റിൽ കൊടുക്കുന്നത് തെറ്റാണ്. മുമ്പ് ശ്രീ എന്ന പേര് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നിങ്ങളെ ബാബശ്രീ അഥവാ ശ്രേഷ്ഠരാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. ശ്രീ ശ്രീ ശിവബാബയാണ്. പിന്നീട് സൂക്ഷ്മവദനവാസി ബ്രഹ്മ വിഷ്ണു ശങ്കർ, പിന്നെ ലക്ഷ്മി നാരായണൻ. ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ നോളജ് വളരെ ആനന്ദത്തിന്റേതാണ്. പക്ഷെ ചിലർ പഠിച്ചു പഠിച്ച് കറങ്ങി വീഴും, മായ കൈവിടുവിക്കും. കടക്കാരും നമ്പർ വൈസാണല്ലോ. വലിയ കടയിൽ നല്ല നല്ല സെയിൽസ്മാൻ ഉണ്ടാകും, ചെറിയ കടയിൽ സാധാരണക്കാരായിരിക്കും. മഹാരഥികളുള്ള വലിയ കടയിൽ പോകണം. മാതാക്കൾക്ക് ധാരാളം സമയം ഉണ്ടായിരിക്കും. പുരുഷന്മാർ ജോലിക്കാര്യങ്ങളിൽ ബിസിയായിരിക്കും. മാതാക്കൾ ഫ്രീയാണ്, ഭക്ഷണം പാചകം ചെയ്യണം, ഇത്രേയുള്ളൂ. നിങ്ങളിലും ബന്ധനങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്. ബ്രഹ്മകുമാരിമാരുടെ അടുക്കൽ പോയാൽ വിഷം നിർത്തേണ്ടി വരും എന്ന് കേൾക്കുന്നതിനാൽ അവർ തടസ്സപ്പെടുത്തും. ശിവ് ബാബ അങ്ങനെയുള്ള വഴുതിപ്പോകുന്ന വസ്തുവാണ്, ഇടയ്ക്കിടെ മറന്നുപോകുന്നു. ബാബ വളരെ സഹജമായ വഴി കേൾപ്പിക്കുകയാണ്, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ എല്ലാ പാപങ്ങളും ഭസ്മമാകും, എന്റെ അടുത്ത് എത്തിച്ചേരുകയും ചെയ്യും. ഓർമ്മിക്കുന്നില്ല എങ്കിൽ പാപം ഭസ്മമാകില്ല, കൂടെ പോകാനും പറ്റില്ല, ശിക്ഷകൾ അനുഭവിക്കേണ്ടതായി വരും. ഭക്തിമാർഗത്തിൽ മോര് കുടിച്ചുകൊണ്ടു വന്നു, വെണ്ണയാണെങ്കിൽ സത്യത്രേതായുഗങ്ങളിൽ കഴിച്ചു തീർത്തു, ബാക്കി പിന്നേക്ക് മോരു മാത്രം അവശേഷിക്കുന്നു. മോരും ആദ്യം നല്ലതായി ലഭിക്കും, പിന്നീട് വെള്ളമാണ് കിട്ടുക. സത്യത്രേതായുഗത്തിൽ പാലിന്റെ നദി ഒഴുകും. ഇപ്പോൾ നെയ്യിന് എത്ര വില കൂടുതലാണ്? ശരി, മാതാവും പിതാവുമായ ബാബ്ദാദയുടെ വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒന്ന്, രാജഋഷിയായി മാറി തപസ് ചെയ്യണം. പൂജനീയ മാലയിലേക്ക് വരുന്നതിന് വേണ്ടി ബാബയ്ക്ക് സമാനം സർവീസ് ചെയ്യണം. പക്കാ യോഗിയായി മാറണം. 2. ജ്ഞാനം വളരെ ആനന്ദത്തിന്റേതാണ്, അതുകൊണ്ട് ആസ്വദിച്ച് പഠിക്കണം. ആശയക്കുഴപ്പത്തിൽ വരരുത്. വരദാനം വൈവിധ്യമാർന്ന അനുഭൂതികളിലൂടെ സദാ ഉന്മേഷ ഉത്സാഹത്താൽ നിറഞ്ഞിരിക്കുന്ന വിഘ്നങ്ങളെ ജയിച്ചവരായി ഭവിക്കട്ടെ. ദിവസവും അമൃതവേളയിൽ മുഴുവൻ ദിവസത്തേക്കും വേണ്ടി വൈവിധ്യമാർന്ന ഉന്മേഷ ഉത്സാഹത്തിന്റെ പോയിന്റുകൾ കുറിച്ചുവെക്കൂ. ആ വൈവിധ്യമായ പോയിന്റുകൾ ഉന്മേഷ ഉത്സാഹം വർദ്ധിപ്പിക്കും. മനുഷ്യാത്മാക്കളുടെ സ്വഭാവമാണ് അവർ വൈവിധ്യത ഇഷ്ടപ്പെടുന്നു. അതിനാൽ ഒന്നുകിൽ ജ്ഞാനത്തിന്റെ പോയിന്റുകൾ മനനം ചെയ്യൂ, അല്ലെങ്കിൽ ആത്മീയ സംഭാഷണം നടത്തൂ. വൈവിധ്യമായ രീതിയിൽ സീറോ ആയി തന്റെ ഹീറോ പാർട്ടിന്റെ സ്മൃതിയിലിരിക്കൂ, എങ്കിൽ ഉന്മേഷ ഉത്സാഹത്താൽ നിറഞ്ഞിരിക്കും. മാത്രമല്ല എല്ലാ വിഘ്നങ്ങളും സമാപ്തമാകുകയും ചെയ്യും. ശ്ലോകൻ തന്റെ അവസ്ഥ അത്രയും ശാന്തചിത്തമാക്കി വെക്കൂ, അതിലൂടെ ക്രോധത്തിന്റെ ഭൂതം ദൂരെ നിന്ന് തന്നെ ഓടിപ്പോകട്ടെ. ഓം ശാന്തി.